Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Namami Bhavat Padam Sangam Bhagavan Sangam 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 ఉపససాద సనత్కుమారం నారద అంహోవాజ ఏతేనమోపసీద తదస్తౌర్ధం వక్ష్యామీతి సహోవాచ యజుర్వేదం భవోద్యమీ యజుర్వేదం సామవేదమాథర్వణం చతుర్థం ఇతిహాసపురాణం పంచమం వేదానాం వేదం త్రిత్రిం రాశిం దైవం నిధిం వాకో వాక్యం ఏకాయనం దేవ విద్యాం బ్రహ్మ విద్యాం భూత విద్యాం క్షత్ర విద్యాం నక్షత్ర విద్యాం సర్పదేవజన విద్యాం వేదం భవో అధ్యయమి సోహం బహో మంత్ర విదేవ అస్మి నాత్మవిత్ సుతం హివ మే భూదృశేభ్య తరది శోకమాత్మ విదిది సోహం భగవ శోచామి భగవాన్ శోకస్య పారం ధారయతు ఇది తం హోవాజ ేదోర్వేదసమవేద ఆధుర్వణశ్చతుర్థం ఇతిహాసపురాణ పంచమో వేదానం వేద పితృరాశ్రదైవో నిధుర్వాగో వాక్యమేకాయనం దేవ విద్యా బ్రహ్మ విద్యా భూత విద్యా క్షత్రవిద్య విద్యా నక్షత్ర విద్యా సర్పదేవజన విద్యా నామే వేదం నామోపాసేతి సయో నామ బ్రహ్మేత్యుపాస్తే యావన్నామ్నోగతం తత్రాస్య యథా కామచారో భవతి యో నామ బ్రహ్మేత్యుపాస్తే అస్తి భవో నామ్నో భూయే ఇది నామ్నో అవభూయో అసీది తన్మే భగవాన్ బ్రవీత్తు ఇది శృతం ఆగమ జ్ఞానం అస్తి వహి అస్మాద్ మే మమ భగవద్దృశేభ్యో యుష్మ సదృశేభ్య తరతి అతిక్రమ శివకం మనస్థాపం ఆకృతార్థ బుద్ధిదాం ఆత్మవిత్ ఇత్యదః సోహం అనాత్మవిత్వాత్ అభ్యంగమయ్యతు ఫలത്തെ കുറിച്ച് പറയും. എന്താണ് പറയുന്നത്? ഭഗവത് ദൃശ്യഭ്യോ വിഷ്ണു സദൃശ്യഭ്യോ അങ്ങേപ്പോലുള്ളവര് നിന്നും ആചാര്യന്മാരിൽ നിന്നും കേട്ടിട്ടുണ്ടെന്നാണ്. തരതി അതിക്രമത് ശോകം, ദുഃഖത്തെ അതിക്രമിക്കുന്നു ജ്ഞാനം കൊണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. തരതി ശോകം ആത്മവിദ്യ, ഇത് വളരെ പ്രസിദ്ധമായ ഭാവമാണ്. ശോകത്തെ തരണം ചെയ്യുന്നു. ഇത് ഭാഷകാരൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട് മറ്റു ഭാഗങ്ങളിൽ. ഇത് പ്രധാനമായും ശോകത്തെ തരണം ചെയ്യുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്തം പറഞ്ഞ എന്താണോ അവിടെ ഭാഷകാരൻ പറയുന്നു, ഒരുവൻ കുടുംബത്തെ ത്യജിച്ചു, ഭാര്യ പുത്രാദികളെയൊക്കെ ത്യജിച്ചു, മനസ്സുകൊണ്ട് തന്നെ ത്യജിച്ചു. ത്യജിക്കുന്നവന് അവരുടെ വേർപാട് ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല, അത് ത്യജിക്കാൻ കഴിവുള്ളവൻ. എന്തുകൊണ്ട്? അതിനോടുള്ള ആസക്തി മമത അവൻ ഉപേക്ഷിച്ചു. അങ്ങനെയുണ്ടെങ്കിൽ ദുഃഖം തരും. അതുപോലെ ധനം അതേസമയം മറിച്ചാണെങ്കിലോ, ഭാര്യ പുത്രാദികളോടൊക്കെ ആസക്തിയുള്ളവരാണ്, അയാൾക്ക് അതിൻ്റെയൊക്കെ വേർപാടിൽ ദുഃഖം തരും. അതുപോലെ വേറെ ദാനം പറയുന്നത് ധനം, ഒരാൾക്ക് ധാരാളം ധനമുണ്ട്, ആ ധനത്തിന് നഷ്ടം വന്നു കഴിഞ്ഞാൽ, ബിസിനസ്സിലോ മറ്റോ ധനനാശം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ദുഃഖിക്കുന്നു. പക്ഷേ പരിപ്രാജകൻ ധനത്തെ തേജിച്ചു, അവനെ സംബന്ധിച്ച് ആ ദുഃഖം വരുന്നില്ല. ഇതുകൊണ്ട് അതിന് അവന് അഭിമാനമില്ല. എവിടെയാണോ അഭിമാനമുള്ളത് അവിടെ ദുഃഖമുണ്ട്. അപ്പൊ ആത്മബോധം കൊണ്ട് ആത്മഭിന്നമായ സർവത്തിലുള്ള അഭിമാനം നശിക്കുന്നു. അഹമമ ഇദം എന്നുള്ള അഭിമാനം നശിക്കുന്നു. ദുഃഖനിവൃത്തിക്കുള്ള ഉപായം അഭിമാന നാശമാണ്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള ദുഃഖനിവൃത്തി എല്ലാം താത്കാലികം. ഈ ദുഃഖനിവൃത്തിയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത് സാംഖ്യന്മാരാണ്. ദുഃഖത്രയഭിഘാതാത്മജിജ്ഞാസാ ഹേതോ, ദുഃഖം കൊണ്ട് മനുഷ്യൻ പീഡിതനാകുന്ന ജീവൻ സ്വാഭാവികമായിട്ടും ഓരോ ദുഃഖത്തെ അയാൾ തിരിച്ചറിയുന്നു. അതാണ് ആധ്യാത്മിക ആദി ഭൗതിക ആദി ദൈവികം. എന്നിട്ട് ആ ഓരോ ദുഃഖത്തെയും ഇല്ലാതാക്കുന്നതിന് ഉപായം, ഇപ്പൊ രോഗം വന്നു കഴിഞ്ഞാൽ രോഗനിവൃത്തിക്കുള്ള സ്വാസ്ഥ്യത്തിനുള്ള വഴികൾ അന്വേഷിക്കുന്നു, ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ, ആ ദുഃഖനിവൃത്തി ഉണ്ടാകുന്നു. അതുപോലെ മുമ്പ് പറഞ്ഞതുപോലുള്ള ഓരോ നഷ്ടങ്ങൾ, ആ നഷ്ടം നികത്താൻ ശ്രമിക്കുന്നു. ധനം നഷ്ടപ്പെട്ടാൽ ധനത്തെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ദുഃഖനിവൃത്തിക്ക് ശ്രമിക്കുന്നു സാധാരണ. പക്ഷേ അത് അതുകൊണ്ട് സാധ്യമല്ല. ആ ദുഃഖനിവൃത്തിക്കുള്ള ഉപായമായിട്ടാണ് ശാസ്ത്രങ്ങൾ സമീപിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന നാരദൻ അങ്ങനെ ഒരാളാണ്. ശാസ്ത്രങ്ങളെയൊക്കെ സമീപിച്ചത് ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അതിലെ ഓരോ ഉപായങ്ങളും നിർദ്ദേശിക്കുന്നു. ഇവിടെ പറഞ്ഞത് ഒരാൾക്ക് ശാസ്ത്രജ്ഞാനം, അതില്ലാത്തതുകൊണ്ട് ദുഃഖം വരും, എനിക്ക് ആ ശാസ്ത്രം അറിയാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ദുഃഖത്തോടൊക്കെ ശാസ്ത്രത്തെ ഗ്രഹിച്ചാൽ മതി. ദേവവിദ്യ, ബ്രഹ്മവിദ്യ, ഭൂതവിദ്യ, ക്ഷത്രവിദ്യ എന്നെല്ലാം പറയുന്നു. ഓരോന്നിന്റെ പോരായ്മ ദുഃഖത്തെ ഉണ്ടാക്കും. അത് നേടുമ്പോൾ ആ ദുഃഖത്തെ അതില്ലാതാക്കും. ഇവിടെ അതല്ല, ആത്മവിത്ത് എന്ന് പറയുന്നു. തരതി ശോകം ആത്മവിത്ത്, ആത്മവിത്ത് ദുഃഖത്തെ തരണം ചെയ്യുന്നു. ആത്മവിത്ത് എന്താണ്? സർവ്വ ദുഃഖങ്ങളെയും തരണം ചെയ്യുന്നു. അതിന് പ്രത്യേക ഉപായങ്ങളുടെ ആവശ്യമുണ്ട്. ധനനഷ്ടം വന്നു, ദുഃഖം വന്നു, വീണ്ടും ധനം സമ്പാദിച്ചാൽ ദുഃഖം മാറും, പക്ഷെ വീണ്ടും നഷ്ടപ്പെടാം. ഈ ജന്മത്തിലോ വരും ജന്മങ്ങളിലോ ഒക്കെ വീണ്ടും ദുഃഖം വരാം. അതുകൊണ്ട് അതൊന്നും ദുഃഖനിവൃത്തിയുടെ ആത്യന്തിക ഉപായമല്ല. മറ്റ് ദുഃഖനിവൃത്തി, ഇവിടുത്തെ ദുഃഖനിവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ആത്മബോധം കൊണ്ട് ദുഃഖം നിവർത്തിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തും ദുഃഖം നിവർത്തിക്ക ആത്മബോധത്തെ സ്വീകരിക്കുകയാണ്, ഉപായാന്തരങ്ങളെ സ്വീകരിക്കുകയാണ്. ആ ഉപായാന്തരങ്ങളും എങ്ങനെയാണ്? ദുഃഖം പോലെ തന്നെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം തുടങ്ങിയ ദുഃഖം കൊണ്ട് ഉപായം അങ്ങനെയാണ്. ദേവതയെ ഉപാസിക്കുന്നു, ദുഃഖം നിവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ ആധ്യാത്മികമായ ശാരീരികവും മാനസികവുമായ ഉപായം നമ്മൾ സ്വീകരിക്കുന്നു. ചെറിയ ദുഃഖം വന്നു കഴിഞ്ഞാൽ ശാരീരികമായ ഉപായങ്ങൾ സ്വീകരിക്കുന്നു. ആരോഗ്യം നശിച്ചാൽ രോഗം ഇല്ലാത്ത ശരീരത്തിന് വേണ്ടി യോഗം അഭ്യസിക്കുന്നു, പഠയോഗവും മറ്റു സ്വീകരിക്കുന്നു. ദുഃഖം നിവർത്തിക്കുന്ന ഉപായം മാനസികമായി വലിയ മനസ്സിന് അസ്വസ്ഥം എന്ന് ചോദിച്ചാൽ ധ്യാനിക്കുന്നു. മാനസികമായ ഉപായം അതൊക്കെ ആധ്യാത്മിക ഉപായം. ഇതൊന്നും ആത്യന്തികമായ ദുഃഖം നിവർത്തിക്കുള്ള ആത്മബോധമല്ല. ഇതൊന്നും തന്നെ ഭൗതികമായി വരുന്നു. ആദ്യ ദൈവികം, ആദ്യ ഭൗതികം. ഭൗതികമായ ശീത ആതപം ചൂടും തണുപ്പും എല്ലാം ബുദ്ധിമുട്ടിക്കുമ്പോൾ വീടുണ്ടാക്കുന്നു, അതിനകത്തിരിക്കുന്നു. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ AC ഇരിക്കുന്നു, അതിനകത്തിരിക്കുന്നു. ഇതൊക്കെ ദുഃഖം നിവർത്തിക്കുള്ള അതിഭൗതികമായ ആസ്തികന്മാര് ശ്രദ്ധയുള്ള വ്യക്തിയായിരിക്കുന്നല്ല. ഇതൊക്കെ ദേവതകളുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്, പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗ്രഹദേവന്മാരുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്. ഉടനെ അവരതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപായങ്ങൾ ചെയ്യുന്നു. ഇവിടെയെങ്ങും ആത്മബോധത്തെ ആശ്രയിക്കുന്നില്ല. ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ ദുഃഖങ്ങളിൽ ഇതേ ഉപായങ്ങൾ, ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ ഉപായങ്ങളെ സ്വീകരിക്കുന്നിടത്തൊന്നും ആത്മബോധം. ഇവിടെ ആത്മബോധം കൊണ്ട് ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും ഇന്നതാണ് ആത്മബോധം എന്ന് പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞിട്ടും വിശേഷം, കാരണം ഇവിടെ ചോദിക്കുന്ന ആള് ശാസ്ത്രജ്ഞനാണ്, വളരെ അധികം ശാസ്ത്രങ്ങൾ അറിയാവുന്ന ഒരാളാണ്, ഒരുപാട് ശാസ്ത്രങ്ങൾ. ആ ശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന എന്താണോ, ഈ പറയുന്ന ദുഃഖ നിവൃത്തിക്കുള്ള ഉപായാന്തരങ്ങളാണ്. ആധ്യാത്മിക, ആദ്യ ഭൗതികം, ആദ്യ ദൈവികം എല്ലാ ഉപായങ്ങളും അറിയാവുന്ന ആളാണ്, പക്ഷെ ദുഃഖം നിവൃത്തി അതുകൊണ്ട് സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളുടെ സാധനം പറയും പാമരനും വിദ്വാനും ഒരുപോലെ തന്നെ. ആത്മവിദ്യയെ സംബന്ധിച്ച് രണ്ടുപേരും തമ്മിൽ വ്യത്യാസം ഇന്നുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൂഢതയാണ് ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്നത്. വേറൊരാളെ സംബന്ധിച്ച് അയാളുടെ വിദ്വത്ത് അതാണ് തടസ്സമായിരിക്കുന്നത്. രണ്ടും ഒരുപോലെ തടസ്സം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അവരെ അങ്ങോട്ട് നയിക്കാൻ പറ്റത്തില്ല. ഉപായങ്ങൾ ഇവിടെ അടുത്ത് ഉപാസനയാണ് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ നീ ഉപാസിക്കുക, ധ്യാനിക്കുക, ഉപാസന, ആത്മബോധം ഉപാസന ധ്യാനം. കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സാറിന്റെ മനസ്സിൽ സംശയമുണ്ട്, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഉപാസന എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഈ ദൃഷ്ടാന്തം, രാജാവിന്റെ ദൃഷ്ടാന്തം അതാവുന്നു. അപ്പൊ അതിൽ പറയുന്നത് അപരോക്ഷ ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു. അപരോക്ഷ ജ്ഞാനം നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന പോലെ ഈ ദൃഷ്ടാന്തത്തിലൂടെ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാവും എന്താണോ മനനത്തിലൂടെ അത്. അപരോക്ഷത എന്ന് പറയുന്നത് സാധാരണ പ്രത്യക്ഷമല്ല, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമാക്കിയതാണ്. അവിടെയാണ് സംശയം വരുന്നത്. ആ അപരോക്ഷത ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ ഉള്ള അപരോക്ഷത, അതും ഈ ധ്യാനവുമായിട്ടെന്താ വ്യത്യാസം? അതാണ്. അപ്പോ ഇത് രണ്ടും കൂടി ആശയക്കുഴപ്പം വരും. ചെല്ല് പറയും, എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ചർച്ചയൊക്കെ ശ്രദ്ധിക്കുന്ന ചിലത് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സ്വാമി ഒരു ധ്യാന വിരോധിയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു അപവാദം ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞയച്ചു. വാസ്തവത്തിൽ അതല്ല, ഞാൻ ധ്യാന വിരോധിയല്ല, മറിച്ച് ധ്യാനം എന്താണ് എന്ന് വിശദീകരിക്കുന്നേ ഉള്ളൂ. അത് വിശദീകരിക്കുന്ന ചിലപ്പോൾ മനസ്സിലാകാറില്ല. എന്താണ് ധ്യാനം? ആ സംശയം ഉണ്ടാകുന്നത് ഇതാണ്. ഭാഷ്യകാരൻ ഈ ധ്യാനത്തെയും ജ്ഞാനത്തെയും രണ്ടായി തിരിക്കുന്നുണ്ട്. പലതവണ അത് പറഞ്ഞതാണ്, പക്ഷെ വീണ്ടും സംശയം ചോദിക്കുമ്പോൾ വിശദീകരിക്കാൻ പറയത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത മന്ത്രം ആത്മാവയ അരി ദൃഷ്ടവ്യ ശ്രോതവ്യ മന്ദവ്യ നിധിധ്യാസിതവ്യ, അവിടെ ഈ നിധിധ്യാസനം എന്ന് പറയുന്ന ശബ്ദമാണ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ധ്യാനം. ധ്യാനം തന്നെ, ധ്യാനവും നടത്തം കൊടുക്കുന്നതിന് ദോഷമൊന്നുമില്ല. ഭാഷകാരനും അർത്ഥം തന്നെ പറഞ്ഞിരിക്കുന്നത്, നിധിധ്യാസിതവ്യ നിശ്ചയേന ധ്യാതവ്യ എന്നാണ് ഭാഷകാരൻ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. നിശ്ചയപൂർവമായി ധ്യാനിക്കേണ്ടതാണ്. പക്ഷെ അവിടെ ആണ് ചെറിയൊരു വ്യക്തത വേണ്ടത്. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കരുതുന്ന മാനസിക അഭ്യാസമല്ല ധ്യാനം. അത് ശരിയോ തെറ്റോ, അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുണ്ടല്ല, നമ്മൾ ചെയ്യുന്ന അബദ്ധമാണോ സുബദ്ധമാണോ അതൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നു. അദ്വൈതത്തിൽ എന്താണ് അതെന്നുള്ളതാണ്. ധ്യാനം ചിന്തനം ഭാഷകാരൻ പറയുന്നു. എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെന്ന് എനിക്കിപ്പോ കൃത്യമായി ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ എനിക്കത് പറയാൻ പറ്റും. വയസ്സായതുകൊണ്ട് ഓർമ്മശക്തി കുറവാണ്. ധ്യാനം ചിന്തനം, ചിന്തനമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരർത്ഥം പറയുന്നു? ധ്യയ് ചിന്തായ, ചിന്ത അർത്ഥത്തിലുള്ള ധാതുവിൽ നിന്നാണ് ധ്യാന ശബ്ദം വന്നിരിക്കുന്നത്. ഈ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ചിന്ത എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ, ഒന്ന് അറിവ്, മറ്റൊന്ന് ഭാവന. അവിടെയാണ് വേർതിരിക്കുന്നത്. അറിവും ഭാവന രണ്ടിനെയും ചിന്ത എന്ന് പറയും. അതിൽ അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്, ഭാവനയാണ് ധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുക, പലതരത്തിലത് മനസ്സിലാക്കുക, ഒരു തരത്തിൽ ഞാൻ പറയുന്നു. ഇതിനെ സംബന്ധിച്ചാണ് ശ്രദ്ധിച്ച് കേട്ടവരാണ് സംശയം വന്നത്. മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്തൃതന്ത്രവും വസ്തുതന്ത്രവും ഇതിനെ വേർതിരിച്ചിട്ടുണ്ട്. ജ്ഞാനം വസ്തുതന്ത്രമാണ്, ധ്യാനം കർത്തൃതന്ത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രവണ മനന നിധ്യാസനങ്ങളെന്ന് പറയുമ്പോൾ അതെങ്ങനെ വസ്തുതന്ത്രമാവും, അത് കർത്തൃതന്ത്രമാകത്തിട്ട് എന്ന് പറയുമ്പോൾ അത് ജ്ഞാനത്തിന്റെ വിശേഷണം അതിന് യോജിക്കുന്നുണ്ടല്ലോ. ഇതെങ്ങനെയാണ് ജ്ഞാനമാകുന്നത്? തീർച്ചയായും ചിന്തിക്കുന്നവരൊക്കെ അങ്ങനെ ചോദിക്കാൻ പറ്റൂ. അത് എന്തുകൊണ്ടാണ്? ഈ ഇത് രണ്ടും വ്യക്തമാകാത്തതുകൊണ്ടാണ്. ഇവിടെ നിധിധ്യാസനം എന്ന് പറയുന്നത് ഭാവനയല്ല, കാരണം അവിടെ തന്നെ ആത്മാവാരി ദൃഷ്ടവ്യ ശ്രോതവ്യ മന്ദവ്യ നിധിധ്യാസിതവ്യ എന്നീ യാജ്ഞങ്ങൾക്ക് ഈ മൈത്രിയെ ഉപദേശിക്കുന്നതാണ്. നിസ്സാര കാര്യമല്ല. അവിടെ തുടർന്ന് പറയുന്നു, മൈത്രേയി ആത്മനഃ ശ്രവണേന ദർശനേന ശ്രവണേന മത്യ വിജ്ഞാനേന. വീണ്ടും തന്നെ പറയുന്നു, ആദ്യം നിധിധ്യാസനം എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് രണ്ടാമത് പറയുന്നത് വിജ്ഞാനേന എന്നാണ്. അപ്പൊ നിധ്യാസനത്തിന്റെ അർത്ഥം വിജ്ഞാനം എന്നാണ് ശ്രുതി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വരുന്നതുപോലെയുള്ള ഭാവന, അത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. പക്ഷെ വ്യക്തമാകാത്തോണ്ടായിരിക്കും ഈ ചോദ്യം വന്നത്. കാരണം അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ രീതിയിലല്ല പറഞ്ഞത്, ശ്രുത്വ മത്വ വിജ്ഞായ എന്നാണ് പറഞ്ഞത്. അവിടെ പറയുന്നു വിജ്ഞാനേന സർവം വിദിതം സ്യാത്. അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ സുരേശരാചാര്യരുടെ വാർത്തികമാണ്. ഈ കാര്യത്തെ വളരെ വ്യക്തമാക്കുന്നു വാർത്തികാരണം. എന്താണ് ഇതിന്റെ താല്പര്യം? നിധ്യാസനം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിജ്ഞാനം എന്ന് പറഞ്ഞു, പിന്നെ അനുവാക്യം എന്ന് പറയും രണ്ടാമത് പറഞ്ഞത്. മൈത്രേയി അരേവ ആത്മനഃ ദർശനേന ശ്രവണേന മത്യ വിജ്ഞാനേന സർവം ഏതദ് വിദിതം സ്യാത് എന്നാണ്. അവിടെ വളരെ വിശദീകരിച്ച് ഈ ഭാവങ്ങളെ വാർത്തകാരൻ വ്യാഖ്യാനിക്കുന്നു. അവിടെ പറയുന്നത് ഓരോ കാര്യങ്ങളും വിശദീകരിക്കും. ദർശനം എന്താണ്? ദർശനം ആത്മാവാരെ ദ്രഷ്ടവ്യ അതിന് രണ്ടാമത് ദർശനേന. പിന്നീട് എന്താണോ മനനം, എന്താണ് നിധിധ്യാസനം, അതിന്റെ ഫലം എന്താണോ വളരെ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരിക്കുന്ന മുഴുവൻ ഭാഗങ്ങളും എനിക്ക് ഓർമ്മയില്ല, കാരണം എന്തെങ്കിലും ആ പുസ്തകമില്ലെങ്കിൽ. എന്നാലും ഓർമ്മയുള്ള ഭാഗം പറയാം. അവിടെ പറയുന്ന ഒരു പ്രധാനമായി പറയുന്ന ഈ നിധിധ്യാസനത്തെ കുറിച്ചാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. നിധ്യാസനത്തിലാണ് ആശയക്കുഴപ്പമുള്ളത്, അത് ഭാവനയാണോ അതേ ജ്ഞാനമാണോ. അവിടെ പറയുന്നു അപരായത്ത ബോധോഹി നിധിധ്യാസനം ഉച്യതേ എന്നാണ് നിധ്യാസനത്തെ കുറിച്ചുള്ളത്. അപരായത്ത ബോധം, അതാണ് നിധ്യാസനം. അപരായത്ത ബോധം എന്ന് വെച്ചാൽ അപരങ്ങൾ എന്ന് പറയുന്ന ഏതാണ്? ദർശനം, ശ്രവണം, മനനം. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ബോധം, ആയത്തം വന്നു ചേർന്നത് അപരങ്ങളിൽ നിന്നും ആയത്തമായ വന്നു ചേർന്ന അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ബോധം, അതാണ് നിധ്യാസനം. അപ്പോൾ നിധ്യാസനം എന്തായി? ജ്ഞാനം. അതവിടെ വിശദീകരിക്കും. എന്താണോ ദർശനം എന്ന് പറയുന്നത്, ഒരാൾ ഇതെല്ലാം സുരേശരാചാര്യർക്ക് പറഞ്ഞാലും ഭക്ഷ്യകാരം പറഞ്ഞാലും നമ്മളോടല്ല പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഇത് വൈദികരോടാണ് പറയുന്നത്. നമ്മളിൽ വൈദികരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട്, ഇല്ലെങ്കിൽ അവരോടല്ല. ഇപ്പോ വൈദികൻ എന്ന് പറഞ്ഞാലാണ് വേദാധ്യയനം ചെയ്തത്. വേദാധ്യയനം ചെയ്യുമ്പോൾ തന്നെ പദപദാർത്ഥം ഞാൻ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സാമാന്യമായ ബോധം ഉണ്ടാകും. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ശ്രീചരാചാര്യ സ്വാമികൾ ഭക്ഷ്യത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. അതാണ് ദർശനം, അസാമാന്യമായി ഉണ്ടാകുന്ന ബോധം. ഇതിനി എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ ബൃഹദാരണ്യ ഭാഷ്യത്തിന്റെ വാർത്തകൾ കൊടുത്ത് പരിശോധിച്ചു നോക്കൂ. ആ ദർശനം, അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നു ആഗമത്തിൽ നിന്ന് പിന്നെ ആചാര്യന്റെ സഹായത്തോടുകൂടി ആചാര്യാഭ്യാം. ബാക്കി ഓർമ്മയില്ല, ഒരു വാർത്തകമാണ്. ആഗമ ആചാര്യന്മാരുടെ സഹായത്തോടുകൂടി ആ ശ്രുതിയുടെ താല്പര്യത്തെ നിർണ്ണയിക്കുന്നതാണ് ശ്രവണം. എന്നിട്ട് മനനം. ആ ശ്രവണത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും മനസ്സിൽ വികല്പങ്ങളുണ്ടാകും, ആ വികല്പങ്ങളെ പരിഹരിക്കുന്നു. അത് പരിഹരിച്ചു കഴിയുമ്പോൾ നിധ്യാസനം, ജ്ഞാനം. അതാണ് ഭാഷകം. നിശ്ചയേന, അവിടെ നിശ്ചയം വരുന്നു. നമ്മൾ സാധാരണ നമ്മുടെ ചർച്ചയിൽ ഉപയോഗിക്കുന്നത് നിശ്ചയം എന്നുള്ള വാക്കാണ്. ആ വാക്ക് കിട്ടിയ ഇവിടെ നിന്നാണ്, ഭാഷയത്തിൽ നിന്നും വാർത്തകത്തിൽ നിന്നുമാണ് ആ ശബ്ദം കിട്ടിയത്. അതിന്റെ ഭാവനാസൃഷ്ടമായ കാര്യങ്ങളൊന്നുമില്ല. ആ നിശ്ചയം പറയും, ആ നിശ്ചയ രൂപത്തിലുള്ള ജ്ഞാനം, അതാണ് നിധ്യാസനം. അല്ല, നമ്മൾ ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഭാവനയാണ്. അത് രണ്ടും വ്യത്യാസം ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സന്ധ്യം മനസ്സ ധ്യായി? വേറുദാഹരണം ഭാഷകാരൻ പറയും, യോഷാവാവഗോതമാഗ്നി, നമ്മൾ ചർച്ച ചെയ്തതാണ് അഗ്നിവിദ്യയിൽ സ്ത്രീയെ അഗ്നിയായി ധ്യാനിക്കുക. അത് ഉപാസനയുണ്ട്, നമ്മളത് കൂടുതൽ ചർച്ച ചെയ്തില്ലെന്നാണ് തോന്നുന്നു. അഗ്നിവിദ്യ